2022 ഫെബ്രുവരി 6 ഞായർ. കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം പിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. ജാം ജാം ജാംനഗർ. ഗുജറാത്തിലെ ജാംനഗറിലേക്ക് ഇത് 4 തവണയാണ് യാത്ര. 2018 മകൾ വർഷയുടെ വിവാഹശേഷമുള്ള ഡിസംബറിലെ തണുതണുത്ത ആദ്യ യാത്ര നല്ല ഓർമ്മയുണ്ട്. പിന്നീടും തണുപ്പുകാലങ്ങളിൽ തന്നെയായിരുന്നു അവിടെ എത്തിയത്. ഓരോ തവണയും വ്യത്യസ്തമായ ഊടുവഴികളിലൂടെ തെണ്ടി നടന്ന് നാടും നഗരവും കണ്ടു. ഇത്തവണ പക്ഷേ കൂടുതൽ സമയവും ഫ്ളാറ്റിനകത്ത് തന്നെ കഴിച്ചുകൂട്ടി. മകളുടെ മകൾക്ക് 8 മാസം പ്രായമായി. അവൾ ചിരിക്കാനും ഇരിക്കാനും അത്യാവശ്യം പിടിച്ചു നിൽക്കാനും ചില വാക്കുകൾ പറയാനും തുടങ്ങി. വീട്ടിലെ സ്റ്റാർ അവളാണ്. അതുകൊണ്ട് തന്നെ നക്ഷത്ര എന്ന പേര് നന്നായി ഇണങ്ങും. എങ്കിലും അവൾ ഞങ്ങൾക്ക് ആമിയാണ്. ഞാനും ഗിരിജയും അവളുടെ അപ്പുവും അമ്മവും. 2 മുമ്പ് ജാംനഗറിലെത്തിയ ദിവസം ആമിയുമൊത്തുള്ള ഫോട്ടോ വെച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കമന്റ് ബോക്സിൽ നിറഞ്ഞ പല മെസ്സേജുകളിലൊന്ന് വക്കം ഷക്കീർ എന്ന എന്റെ ബഹുമാന്യ സുഹൃത്തിൻ്റെതായിരുന്നു. അപ്പോൾ യാത്ര തുടങ്ങിയല്ലേ. സരസനും നാടക കലാകാരനുമായ ഷക്കീറിന്റെ വാക്കുകളിലെ പരിഹാസ പുഞ്ചിരി എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. ബേബി സിറ്റിംഗ് എന്ന ആധുനികകാല കലാപരിപാടിയിലേക്കുള്ള ഗ്രാൻഡ്സ്പാരൻസ് ജേണിയെക്കുറിച്ചാണ് ആ സൂചന. കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകരുകയും അന്യദേശങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥം ചേക്കേറുന്ന അണുകുടുംബങ്ങൾ സർവ്വസാധാരണമാവുകയും ചെയ്യുന്ന ഇക്കാലത്ത് കൈക്കുഞ്ഞുങ്ങൾ അനാഥരാവരുതെങ്കിൽ വൃദ്ധ മാതാപിതാക്കൾക്ക് പാസ്പോർട്ടും വിസയും തരപ്പെടുത്തി കൊടുക്കുകയേ മാർഗമുള്ളൂ എന്ന് ഇന്നത്തെ യങ് പാരൻസിനറിയാം. മകനും മരുമകളും അല്ലെങ്കിൽ മകളും മരുമകനും ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി അപ്പാർട്ട്മെന്റിനകത്ത് തന്നെ 5-6 മാസം ഇരുന്ന് അവർ ജീവിതയാത്ര ചെയ്യുന്നു. അവരുടെ ടേം കഴിയുമ്പോൾ അടുത്ത ഇൻലോസ് പാസ്പോർട്ടെടുത്ത് യാത്ര കൊരുങ്ങുന്നു. ഭാഗ്യം. വക്കം ഷക്കീർ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു യാത്രയായിരുന്നില്ല ഞങ്ങളുടേത്. പണ്ട് എൻ്റെ മകളെ നോക്കാൻ ഭാര്യ 10-20 വർഷം ജോലി ഉപേക്ഷിച്ചതുപോലെ മകളും അവളുടെ മകൾക്കു വേണ്ടി വീട്ടിൽ തന്നെയുണ്ട്. ജാംനഗറിൽ ചെലവഴിച്ച 15 ദിവസങ്ങൾ ആമിക്കൊപ്പം കുത്തിമറിയുമ്പോഴും മഞ്ഞുവീണ വഴികളിലൂടെ ഇളം കാറ്റേറ്റ് പ്രഭാത സായാഹ്ന സവാരികൾ ഇത്തവണയും ഞാൻ ആവോളം ആസ്വദിച്ചു. ഇനിയും കാണാത്ത കാഴ്ചകളിലേക്ക് മിഴി തുറന്നു. 2. കഴിഞ്ഞ ജാംനഗർ യാത്രകളിലൊക്കെ എന്നെ അമ്പരപ്പിച്ച ട്രാഫിക് ജാം ഇത്തവണയും അനുഭവിച്ചു. നിരത്തു നിറയെ പശുക്കളും കാളക്കുറ്റന്മാരുമാണ്. അവയെങ്ങനെ നിന്നും കിടന്നും അർമാദിക്കുകയാണ്. കാലിക്കൂട്ടം മാറിക്കൊടുക്കും വരെ നിസ്സഹായതയോടെ കാത്തു നിൽക്കുകയാണ് വാഹനങ്ങൾ. ആരും ഹോൺ മുഴക്കുന്നത് പോലുമില്ല. ജാം ചാം എന്ന പഴയ രാജഭരണാധികാരിയുടെ പേരിലാണ് ജാംനഗർ എന്ന പേര് വന്നതെങ്കിലും കന്നുകാലികൾ സൃഷ്ടിക്കുന്ന ട്രാഫിക് ജാം കൊണ്ടുകൂടിയാണെന്ന് എനിക്ക് വീണ്ടും ബോധ്യമായി. ഒരു തരത്തിൽ ഉത്തരേന്ത്യൻ നഗരങ്ങളുടെയൊക്കെ സ്ഥിതിയാണിതെന്ന് ഡൽഹിയിലെ പത്രപ്രവർത്തക സുഹൃത്ത് മനോജ് മേനോൻ പറഞ്ഞതോർക്കുന്നു. 2018 ആദ്യ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്ക് ജാംനഗറിലെ പശുക്കൾ എന്ന പേരിൽ ഒരു അനുഭവക്കുറിപ്പ് മനോജ് എഡിറ്റ് ചെയ്യുന്ന ഡൽഹി സ്കെച്ചസ് എന്ന ഓൺലൈൻ മാസികയിൽ എഴുതിയപ്പോഴായിരുന്നു അത്. ഗോമാതാക്കളും പിതാക്കളും ഇവിടുത്തെ നിരത്തുകളിൽ സസുഖം വാഴുന്നു. കോളനിയിലെ വീടുകൾക്ക് മുന്നിൽ ഊഴങ്കാത്തെന്ന പോലെ വന്നു നിൽക്കുന്ന കന്നുകാലികളെ ആരതിയുഴിഞ്ഞും പഴക്കുലകളും പച്ചപ്പുൽക്കറ്റകളും നൽകിയും സ്വീകരിക്കുന്ന വീട്ടമ്മമാർ. റോഡരികിൽ തന്നെ പശുക്കളെ കറന്ന് പാൽ വലിയ അലുമിനിയം പാത്രങ്ങളിൽ നിറക്കുന്ന തലയെക്കെട്ടും ഓവർകോട്ടുമണിഞ്ഞ നാടൻ കൃഷിവലർ. മോദി സാമ്രാജ്യത്തിലെ അത്രയൊന്നും മോടിയല്ലാത്ത ചാണക വഴികളിലൂടെ ഞാൻ കാഴ്ചകൾ കണ്ടു നടന്നു. 3. ശ്രീറാം ജയറാം ജയ് ജയറാം എന്ന മന്ത്രധ്വനി മുഴങ്ങുന്ന ബാലഹനുമാൻ ക്ഷേത്രം ലക്കോട്ട തടാകത്തിന് ഓരത്താണ്. 12 ഭാഷകളിൽ അഖണ്ഡ നാമജപം ആരംഭിച്ചത് 1964 മെയ് 31 ആചാര്യ പ്രേം ഭീഗുജി എന്ന അവധൂത സ്വാമികൾ ആരംഭിച്ച യജ്ഞം 13 വർഷത്തിന് ശേഷം 1977 ജൂലൈ 31 മുതൽ ഭക്തജനങ്ങൾ ഏറ്റെടുത്തു. 24 മണിക്കൂറും ഊഴം വെച്ച് ഇവിടെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ആളുകൾ രാമനാമാലാപനം നടത്തുന്നു. 1982 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഈ അപൂർവത രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. റാൻമാൾ ലേക്ക് എന്ന ലക്കോട്ട തടാകം ശാന്തവും സുന്ദരവുമാണ്. നടുവിലായി പ്രതാപ് വിലാസ് പാലസ് ഉണ്ട്. 9 മുതൽ 18 വരെ നൂറ്റാണ്ടിലെ ആയുധ ശേഖരങ്ങളുടെ മ്യൂസിയമാണ് ഇപ്പോഴവിടം. തടാകത്തിന് ചുറ്റും തണൽമരങ്ങളും ഉലാത്താൻ സിന്തറ്റിക് നടപ്പാതകളും. വലിയ ചുറ്റുമതിലുള്ളതിനാൽ അകത്തേക്ക് പശുക്കൾ പ്രവേശിക്കില്ല എന്നൊരു സമാധാനമുണ്ട്. 138 കിലോമീറ്റർ അകലെയാണ് പശുപാലകനായ ശ്രീകൃഷ്ണന്റെ ദ്വാരക. കംസവധത്തിന് ശേഷം മധുരയിൽ നിന്ന് കൃഷ്ണൻ ആസ്ഥാനം ഉറപ്പിച്ചത് ദ്വാരകയിലാണെന്ന് വിശ്വാസം. ഇത് ഗുജറാത്ത് സംസ്കൃതിയുടെ കൂടെ ഭാഗമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സുവർണ രാജധാനിയായി ഭഗവാൻ സൃഷ്ടിച്ചെടുത്ത പഴയ ദ്വാരകയുടെ ഭാഗങ്ങൾ സമുദ്രത്തിനടിയിൽ നിന്ന് അടുത്ത കാലത്ത് കണ്ടെടുത്തതായി വാർത്തകളുണ്ട്. ദ്വാരകാധീശന്റെ ക്ഷേത്രത്തിലേക്ക് ഒരപരാഹ്നത്തിൽ യാത്ര ചെയ്തെത്തുമ്പോൾ അവിടെ സന്ദർശകർ അധികമൊന്നുമില്ലായിരുന്നു. കാർവർണമാർന്ന കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പി നിന്ന് മുഷിഞ്ഞ വേഷമണിഞ്ഞ ഭക്തർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു, ദ്വാരകാധീശ് കീ ജയ്, ദ്വാരകാധീശ് കീ ജയ്. ഞാൻ ഒന്നും പിടികിട്ടാതെ മിഴിച്ചു നിന്നു. ഉണ്ണിക്കണ്ണൻ കള്ളപ്പുഞ്ചിരിയോടെ മനസ്സിലോടിക്കളിച്ചു. 4. സാത് രസ്തയിലൂടെയും ദർബാർഗഡിലൂടെയും കാഴ്ചകൾ കണ്ടു നടന്നു. നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തൊട്ടു തലേന്ന് പതിവ് സായാഹ്ന സവാരി കഴിഞ്ഞ് മെഹുൽ നഗറിലെ ഫ്ളാറ്റിലേക്ക് മടങ്ങവേ എസ് ബി ശർമ്മ വേൾഡ് സ്കൂളിനടുത്ത വലിയ കെട്ടിടം ശ്രദ്ധയിൽപ്പെട്ടു. എം പി ഷാ മുനിസിപ്പൽ വൃദ്ധാശ്രമം. വടികളൂന്നി പിന്തിരിഞ്ഞു നടക്കുന്ന വൃദ്ധ ദമ്പതികളുടെ കൂറ്റൻ ശൂർശില്പം നേരത്തെയും കണ്ടിരുന്നെങ്കിലും ഇത്തവണ ഗേറ്റിനകത്ത് കൂട്ടം ചേർന്നിരിക്കുന്ന ഏതാനും വൃദ്ധരുടെ പരിക്ഷീണ മുഖങ്ങളാണ് മനസ്സിലുടക്കിയത്. പൊടുന്നനവേ ഒരു കാർ വന്ന് ഗേറ്റിൽ നിന്നു. പിൻസീറ്റിൽ നിന്ന് പാരമ്പര്യ വേഷമണിഞ്ഞ ഒരു അഭിജാത ഗുജറാത്തി യുവതി കൈക്കുഞ്ഞുമായി ഇറങ്ങി. ബേട്ടി എന്ന സന്തോഷവിളിയുമായി ഒരു വൃദ്ധൻ അകത്തെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഗേറ്റിലേക്ക് ഓടിയെത്തി. യുവതി കയ്യിലിരുന്ന പെൺകുഞ്ഞിനെ ഗേറ്റിൻ്റെ അഴികൾക്കടുത്തേക്ക് ഉയർത്തിയപ്പോൾ വൃദ്ധൻ കൈകൾ നീട്ടി കുഞ്ഞിൻ്റെ മുഖം തലോടി. പേരക്കിടാവിനെ കണ്ട സന്തോഷം ആ വൃദ്ധ നയനങ്ങളിൽ തിരയടിച്ചു. ആകാംക്ഷ നിറഞ്ഞ എൻ്റെ കാഴ്ചകളെ അലോസരപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം കന്നുകാലികൾ കാറിനും ആ വൃദ്ധസാധനത്തിൻ്റെ ഗേറ്റിനു മുന്നിലൂടെ കടന്നുപോയി.